ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻ പടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ അഹ്ലു സുന്നത്തിന്റെ രാജപാതയിൽ ഉറച്ചു നിൽക്കാൻ, തഖ്വയിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിക്കാൻ നമ്മളും നമ്മുടെ കുടുംബങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. സൂറത്തു തൗബയിലെ 128-ാമത്തെ വചനം, അതായത് ഏറ്റവും അവസാനത്തെ വചനത്തിന് തൊട്ടുമുമ്പുള്ള വചനം, നമ്മൾ കേട്ടു പരിചയമുള്ള ഒരായത്താണ്. ഇന്നത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഖുത്ബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള കള്ളക്കഥകളെക്കുറിച്ചുള്ള നിരൂപണങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം യഥാർത്ഥ ചരിത്രവും കള്ളക്കഥകളും ഏതെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം കളയും വിളയും പോലെ, അല്ലെങ്കിൽ നെല്ലും പതിരും പോലെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സമുദായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കെട്ടുകഥകൾ കേൾക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയാനോ ഉണ്ട് എന്ന് പറയാനോ സാധിക്കാത്ത വണ്ണം അത് പ്രചാരം നേടിയിരിക്കുന്നു. പ്രബോധകന്മാർ പോലും അങ്ങനെയൊക്കെ കേൾക്കുന്നു, നമുക്കറിഞ്ഞൂടാ, ഉണ്ടോ എന്നറിഞ്ഞൂടാ, ഇല്ലാന്ന് അറിഞ്ഞൂടാ എന്ന് പറയേണ്ടിടത്താണ്. കാരണം ബലാബലങ്ങൾ പരിശോധിക്കാനോ എന്താണ് ഉലമാക്കൾ അതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്, അഹ്ലു സുന്നത്തിന്റെ നിലപാടെന്താണെന്നോ അന്വേഷിക്കാനോ പലർക്കും സമയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കഥകളെ തള്ളിപ്പറയാനും വയ്യ, എന്നാൽ എടുക്കാനും വയ്യ. വേറെ ചില ആളുകൾ തങ്ങളെ ബുദ്ധിക്ക് യോജിക്കാത്തതൊക്കെ തള്ളിക്കളയും. അത് പലപ്പോഴും സഹീഹായ ഹദീസിൽ വന്നതിനെയും തള്ളുന്ന അവസ്ഥയിലേക്ക് എത്തും. കള്ളക്കഥകൾ ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അത്ഭുതങ്ങൾ കിട്ടിയാലും അതൊക്കെ റസൂലിന്റെ പേരിൽ പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി ഉയർത്തലാണ്, റസൂലിനോട് നമുക്കുള്ള ബഹുമാനം കൂട്ടലാണ് എന്നാണ് ആ സാധുക്കൾ വിചാരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ യാഥാർത്ഥ്യമില്ലാത്തതും ജനങ്ങളുടെ ഭാവനകളിൽ രൂപപ്പെടുന്നതുമായ കഥകൾ, കെട്ടിച്ചമച്ച കഥകൾ, അത് പറയുന്നത് കൊണ്ട് റസൂലുള്ളാഹിന്റെ പദവി ഉയരുകയല്ല ചെയ്യുക, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ഇല്ലാത്തത് പ്രചരിക്കുകയാണ് ചെയ്യുക. ഇല്ലാത്തത് പറഞ്ഞാൽ അത് റസൂലിനെ പറ്റിയാകുമ്പോൾ അതിന്റെ കുറ്റം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം കഥകളെ നമ്മളിവിടെ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ തീരുമാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ മാതാവ് ആമിന ഗർഭം ചുമന്നത് മുതൽ പ്രസവിക്കുന്നത് വരെയും പ്രസവ സമയത്തും നടന്ന അത്ഭുതങ്ങൾ, അതാണല്ലോ മൗലിദ് കിതാബുകളിലെ പ്രധാന പ്രമേയം. അതിൽ പലതരം അത്ഭുതങ്ങളും ഉണ്ടായി എന്ന് വരുത്തി തീർക്കുന്ന മൗലിദ് കിതാബുകളിലുള്ള പല കഥകളെ സംബന്ധിച്ചും കഴിഞ്ഞ ആഴ്ച നമ്മൾ നിരൂപണം നടത്തിയിരുന്നു. വാസ്തവത്തിൽ അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കളുടെ നിയമമനുസരിച്ച് സ്ഥിരപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളിലും റിവായത്തുകളിലും ഉള്ളത് വെച്ച് നോക്കുമ്പോൾ സാധാരണ മറ്റ് സ്ത്രീകളൊക്കെ ഗർഭം ധരിക്കുന്നത് പോലെ തന്നെയാണ് ആമിനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചത്. ഗർഭകാലം കഴിച്ചു കൂട്ടിയതും പിന്നീട് പ്രസവിച്ചതും സാധാരണ പ്രസവിസികൾ പ്രസവിക്കുന്നത് പോലെ തന്നെയായിരുന്നു. അല്ല, ഗർഭകാലത്തും പ്രസവത്തിലുമൊക്കെ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ വിശ്വസിക്കൽ സത്യവിശ്വാസികൾക്ക് ബാധ്യതയായിരുന്നുവെങ്കിൽ അള്ളാഹു പറയുമായിരുന്നു, റസൂൽ പറയുമായിരുന്നു. പക്ഷെ ഖുർആനിലോ സഹീഹായ ഹദീസുകളിലോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കള്ളക്കഥകളിൽ നിന്ന് റസൂലിനെ നമ്മൾ വേർപെടുത്തണം, ഒഴിവാക്കണം എന്ന് പറയുന്നത്. അല്പമെങ്കിലും സഹീഹാണെന്ന് പറയാവുന്ന ഒരു റിപ്പോർട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ഗർഭകാലത്ത് ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. ഒരു വെളിച്ചം തന്നിൽ നിന്ന് പുറപ്പെടുകയും ആ വെളിച്ചം മുഖേന അങ്ങകലെയുള്ള ശാമിലെ കൊട്ടാരങ്ങൾ താൻ കാണുകയും ചെയ്തു. കോട്ടകളെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം പുറപ്പെടുന്ന സ്വപ്നം. ഇത് അതിന്റെ സനദ് സഹീഹാണെന്ന് ചില മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്, ഗർഭകാലത്ത് അങ്ങനെ ഒരു സ്വപ്നം കണ്ടുവെന്ന്. എന്നാൽ അതല്ലാത്ത എന്തെല്ലാം കഥകളാണുള്ളത്? ആമിന ബീവിക്ക് മുഹമ്മദ് നബിയെ ഗർഭം ധരിച്ചപ്പോൾ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഗർഭമുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു, അത്രയും ലഘുവായിരുന്നു, ഭാരക്കുറവായിരുന്നു എന്നൊരു കൂട്ടർ. വേറെ ചില ആളുകൾ അങ്ങേയറ്റം ഭാരമുള്ളതായിരുന്നു നബിയുടെ ഗർഭം എന്ന്, ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് വേറൊരു കൂട്ടർ. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ഗർഭത്തിന് കനം കുറവാണെന്ന് പറയുന്നതും മതിയല്ല, ഗർഭത്തിന് കനം കൂടുതലാണെന്ന് പറയുന്നതും മതിയല്ല, അത് രണ്ടും കൂടി കൂട്ടിയോജിപ്പിച്ചതും അതൊക്കെ ഓരോരുത്തർ അവനവന്റെ വകയായിട്ട് പലതും പലരും കേട്ടുന്നിടത്തൊക്കെ ഉൾപ്പെടുത്തുകയാണ്. വൈരുദ്ധ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചാൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഗർഭധാരണം തുടങ്ങിയ മാസത്തെക്കുറിച്ച് പറയുന്നത് റജബിലെ ഒരു വെള്ളിയാഴ്ച രാവിലായിരുന്നു എന്നാണ്. എന്നാൽ ഇവിടെ കേരളത്തിലുള്ള ചില മൗലിദ് വിശദീകരണക്കാരിൽ അവരെഴുതിയിട്ടുള്ളത് റജബ് 27-നാണ് നബിയെ ഗർഭം ചുമന്നത്. റജബ് 27-ന് പ്രത്യേകത ഉണ്ട് എന്നൊരു കള്ളക്കഥ വേറുണ്ടല്ലോ. അതെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇൽ മീറാജ് പോയത് റജബ് 27-നാണ് എന്നൊരു കള്ളക്കഥ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഫിറ്റാക്കിയിട്ട് റജബ് 27-നാണ് ആമിന ബീവി അബ്ദുള്ളയിൽ നിന്നും മുഹമ്മദ് നബിയെ ഗർഭം ധരിച്ചത്. ഓ, എത്ര കൃത്യ ഡേറ്റ് ആണ്! ഇതുവരെ അവർക്ക് എങ്ങനെ അറിഞ്ഞ്? ഒന്നുകിൽ അബ്ദുള്ള പറയണമെങ്കിൽ ആമിന പറയാം, അവർക്ക് എന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഏതൊരു ഭാര്യക്കും ഭർത്താവിനുമാണ് ഇന്ന ദിവസം കൃത്യമായി ഗർഭം ധരിച്ചു എന്ന് പറയുന്നത്? വലിയ വലിയ ഡോക്ടർമാർക്ക് സാധിക്കില്ല. അവര് പറയും ലാസ്റ്റ് എന്നാണ് നിങ്ങൾ പിന്നെ ഹയലുണ്ടായിട്ട് കുളിച്ചത് എന്നാന്ന് ചോദിക്കും. അവിടെ നിങ്ങളുടെ കണക്കുകൂട്ടലാണ് ഡോക്ടർമാര് ചെയ്യാറ്. പലപ്പോഴും തെറ്റും, 10 ദിവസം 20 ദിവസം 1 മാസമൊക്കെ വ്യത്യാസം വരാം. പക്ഷെ ഇത് കൃത്യ ഡേറ്റാ. അങ്ങനെ എനിക്ക് ലൈബിയായ ഒരു കാര്യമാണ്, അത് അള്ളാഹു പറയണം, റസൂല് പറയണം, അത് പറഞ്ഞിട്ടില്ല. അവരങ്ങനെ റജബ് 27-ലേക്ക് വെച്ചു എന്നൊരു പറയുന്ന കേട്ടോ. ഒരു മംഗൂസ് മൗലിദിന്റെ ഒരു പരിഭാഷയിൽ പറയാ, സന്തുഷ്ടമായ റജബിൽ ആമിന ബീവി നബിയെ ഗർഭം ചുമന്നിരുന്നപ്പോൾ ശഅബാൻ മാസത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. പിന്നെ ഓരോ മാസവും സന്തോഷ വാർത്തയാണ്. റജബ് കഴിഞ്ഞാൽ പിന്നെ ശഅബാനാണല്ലോ, ശഅബാനിലെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. അത് വേറൊരു മൗലിദിൽ പറയുന്ന സന്തോഷം അറിയിക്കാമെന്നത് ആദൻ നബിയാണെന്നാ, മനസ്സിലായില്ലേ? പിന്നെയോ, അഴുക്കിൽ നിന്നും ശുദ്ധികേടിൽ നിന്നും വെടിപ്പായിട്ട് ഒരു കുട്ടിയെയാണ് നീ ചുമന്നിരിക്കുന്നത് റമലാനിൽ ആമിന ബീവിയോട് പറയപ്പെടൂ. ശഅബാൻ കഴിഞ്ഞാൽ പിന്നെ റമലാനാണല്ലോ. നീ ആഗ്രഹിക്കുന്ന അങ്ങേയറ്റത്തെ ആശ പ്രാപിച്ചിരിക്കുന്നുവെന്ന് തന്നോട് സന്തോഷം മുന്നറിയിപ്പ് നൽകുന്നതായിട്ടുള്ള മലക്കുകളെ അവരുടെ വാർത്തയെ ശവ്വാലിൽ ആമിന ബീവി കേട്ടിരുന്നു. അപ്പൊ ശഅബാനില് ആദൻ നബി വന്നു, പിന്നീല് ഇദ്രീസ് നബി വന്നു എന്നാണ് മറ്റേ പറയണത്, ഷറഫല്ലാവ് പറയണത്. പിന്നെ ഈ മാസത്തില് ആര് വന്നു? ഇപ്പൊ നൂഹ് നബി വന്നു. പിന്നെയോ, കഴിഞ്ഞില്ല, ഉന്നതിയും ഗൗരവവും പ്രകാശവും ഉള്ള പുണ്യശിശു മൂലം നീ സന്തോഷിച്ചുകൊള്ളുക എന്ന് ദുൽഖാദിൽ അനുമോദനം അറിയിപ്പാൻ വന്ന ഇബ്രാഹിം ഖലീലുള്ളാഹി അലൈഹിസ്സലാമിനെ ബീവി കണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത മാസം വരുന്നത് ആരാ പള്ള കാണാൻ വരുന്നത്? ഇബ്രാഹിം നബിയാണ്. മുഹമ്മദ് നബിയുടെ ഗുണങ്ങളായ പതിവുകളെക്കുറിച്ച് സന്ദേശം അറിയിപ്പാനായി ദുൽഹജ്ജ് മാസത്തിൽ കലീമായ മൂസ ബീവിയുടെ അടുക്കൽ ചെന്നിരുന്നു. അടുത്ത മാസം പള്ള കാണാൻ വരുന്നത് മൂസ നബിയാണ്. മുഹറത്തിൽ ജിബ്രീൽ വന്നു, പ്രസവ സമയം തീർച്ചയായും അവിടെ ആസന്നമായിരിക്കുമെന്ന് ബീവിയോട് വിളിച്ചു പറഞ്ഞു. സഫർ മാസത്തിൽ മലക്കുകൾ വന്ന് ബീവിയുടെ വീട്ടിൽ അണിനിരന്നു. ഏയ്, ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണ മാതിരി പ്രസവിക്കാൻ പോലെ എല്ലാ മലക്കും അണിനിരന്നിട്ട് ഇവിടെ പ്രസവം നടക്കാൻ പോവാണ്. എന്തൊക്കെ കഥകളാണ് എഴുതി വെച്ചിരിക്കുന്ന, ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കാനും എന്ന് മാത്രല്ല, അവിടെ ഇത്രയും ഫാലിമത്ത് അന്ന മൗഇദ സുറൂരി ഖദ് ഖർബവനജാ. 7-ാം മാസം സഫർ മാസത്തിൽ മലക്കുകൾ വീട്ടിൽ വന്ന് അണിനിരന്നപ്പോൾ ബീവി മനസ്സിലാക്കി ഇതാ സന്തോഷത്തിന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട സമയം തീർച്ചയായും അടുത്തു വന്നിരിക്കുന്നു എന്ന്. ഇപ്പൊ മലക്കുകൾ വരുന്നു, പൂർവ്വകാല നബിമാര് വരുന്നു, ജിബ്രീൽ വരുന്നു, ഇതൊക്കെ എങ്ങനെയാ ആമിനാബി മുശ്രിക്കത്തായ ആമിനാബിക്ക് ഇതൊക്കെ എങ്ങനെയാ മനസ്സിലായത്? ഇതൊന്നും കഥയിൽ ചോദ്യമല്ല എന്ന് പറഞ്ഞ മാതിരി അങ്ങോട്ട് പറഞ്ഞുകൂടെ തന്നെ. അത് വിശ്വസിച്ചോളൂ, ഒക്കെ വിശ്വസിച്ചോളൂ, ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ചോദ്യം ചെയ്യണ്ട എന്ന രൂപത്തിൽ. അതല്ല, ആമിനാബിക്ക് പ്രത്യേകമല്ല വഹ്യം നൽകിയിരുന്നു അള്ളാഹു, ഇങ്ങനെ ആദം വരും ഇന്ന കോലത്തിലാവും, പിന്നെ ഇബ്രാഹിം വരും ഇന്ന കോലത്തിലാവും, ഇദ്രീസ് വരും, നൂഹിന് വരും എന്നൊക്കെ അപ്പൊ ഈ രൂപത്തിലാണ് സുഹൃത്തുക്കളെ. ഇനി റബീഉൽ അവ്വലിന്റെ പ്രസവ വേദന സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? അതൊരു പക്ഷി സർക്കസ് ഉണ്ട് അവിടെ. വൈദാബി തായിരിൻ നബിയൽ, അതാ ഒരു വെള്ളപ്പക്ഷി. കത് സഖത്ത മിനൽ ഹവാ, അത് അന്തരീക്ഷത്തിൽ ഇറങ്ങി വന്നു. ഫമർറബി ജനാഹി അലാ ബത്തനി ആമിന, എന്നിട്ട് അതിന് രണ്ട് ചിറവ് കൊണ്ടും ആമിനാബിയുടെ വയറ്റത്തിൽ തട്ടുതട്ടി. ഫദർബഹൽ മഹാൽ, അപ്പൊ പ്രസവ വേദന സ്റ്റാർട്ടായി. എന്താ ഇതൊക്കെ? ഇത് മാത്രല്ല, ഇതിലൊരു പൊട്ടത്തരം എന്താ വെച്ചാല് നബിക്ക് 8 മാസം കൂടി തേച്ച് ഗർഭത്തിൽ ഇരുന്നിട്ടില്ല എന്നാ വരിക. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ചെക്കന്റെ കുരുത്തക്കേടുണ്ട്, 8ാം മാസത്തിൽ പെറ്റ പൊട്ടന്റെ മാതിരി എന്ന് പറയും. മാസം തികയാതെ പെറ്റതായി ചെക്കനെ നീക്കും അല്ലേ. നൗദുബില്ല, അങ്ങനെയുള്ളപ്പോ ഇവർ വന്നത് റജബ് 25 ഗർഭം ധരിച്ച. റജബിൽ 3 ദിവസമേ ഉള്ളൂ, അത് കൂടാ ഷഅബാൻ റമദാൻ ശവ്വാൽ ദുൽഖാദ ദുൽഹജ് മുഹറം സഫർ 7 മാസം, പിന്നെ റബീഉൽ അവ്വലിൽ 12ഉം മത്തിയിലൊരു 3ഉം, അങ്ങനെ 15.5 മാസം അപ്പൊ നബി ഗർഭത്തിലിരുന്നത്. അപ്പൊ 8 മാസം തികയാതെ പെറ്റ ആളാണ് എന്ന് റസൂലുള്ളാഹി ഏതോ ജൂതൻ ഉണ്ടാക്കിയത്. അതൊക്കെ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് കേട്ട പൊട്ടത്തരം എന്നിട്ട് തിരികെ കയറ്റുന്ന ഷിയാക്കളിലൂടെ അതൊരു സുന്നത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആ സമയത്ത് വായുമണ്ഡലത്തിൽ നിന്നൊരു വെള്ളപ്പക്ഷി എതിർച്ചയാ താഴെ വീഴുകയും അതിന്റെ രണ്ട് പക്ഷങ്ങൾ കൊണ്ട് ആമിനയുടെ പള്ളമേൽ തടവുകയും ചെയ്തു. ഇത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലാകുന്നു എന്ന് പരിഭാഷക്കാർ എഴുതി വെക്കും. അപ്പൊ ഈ മൗലിദി കിതാബുകളിലൊക്കെ ഉള്ള ഇത്തരം കള്ളക്കഥകളൊക്കെ വിശ്വസിക്കണ്ടേ? എന്ത് ഗതികേടാണ് സുഹൃത്തുക്കളെ നമുക്കുള്ളത്. അതുകൊണ്ട് സാധാരണ സ്ത്രീ ഗർഭം ധരിക്കുന്നത് പോലെ ഗർഭം ധരിക്കുകയും ആ ഗർഭകാലം കഴിച്ചു കൂട്ടുകയും സാധാരണ സ്ത്രീ പ്രസവിക്കും പോലെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് എന്റെ ഗർഭകാലത്തും എന്റെ പ്രസവത്തിലും ഒക്കെ എനിക്കിങ്ങനെ അത്ഭുതമുണ്ടെന്ന് റസൂല് പറയണം പറഞ്ഞിട്ടില്ല, അള്ളാഹു പറയണം പറഞ്ഞിട്ടില്ല. ഇതാണ് അതിന് സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓരോ കുറെ പറയാനുണ്ട്, പക്ഷേ ഖുതുബയിൽ അതിന്റെ അത്ര വിശദീകരണങ്ങൾക്ക് ഞാൻ മുതിരുന്നില്ല. ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളെ കുറിച്ച് പല ചർച്ചകളും കാണാൻ സാധിക്കും. അത് പോയി പോയി എവിടെ എത്തി വെച്ചാൽ റസൂലുള്ളാഹിന്റെ പേര് അള്ളാഹിന്റെ പേര് പോലെ ഉരുവിട്ട് നടക്കുന്ന ഒരവസ്ഥ. അള്ളാഹു 99 പേരുണ്ട്, നബിക്കും 99 പേര്. ഖുർആന്റെ ആദ്യ പേജിൽ മരിച്ച അവിടെ അസ്മാഉല്ലാഹിൽ ഹുസ്ന, അപ്പുറത്ത് മരിച്ച അസ്മാഉർ റസൂൽ അൽ ഹുസ്ന, അല്ലെ? തുല്യ പ്രാധാന്യമാണ്. അപ്പൊ ഈ രീതിയിലെ കഥപ്പതിച്ചു പോയപ്പോ എന്താണ് റസൂലുള്ളാഹിന്റെ പേര്, റസൂലുള്ളാഹിക്ക് എത്ര പേരുകളുണ്ട്, കൂടുതൽ പേരുകളുണ്ടോ, പേരുകൾ ഇങ്ങനെ 99 ഉണ്ടോ 100 ഉണ്ടോ, അതിങ്ങനെ ചൊല്ലിപ്പറയുന്ന സുന്നത്തുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരായിട്ട് 2 പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മുഹമ്മദും ഒന്ന് അഹമ്മദും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പേര് വെച്ചത്, പാപ്പല്ലല്ലോ വല്യപ്പയുള്ള പേര് വെക്കുന്നത്, വല്യപ്പ പേര് വെച്ചത് മുഹമ്മദ് എന്നായിരുന്നു. അത് അള്ളാഹുവിന്റെ ഇൽഹാമായിരിക്കും. കാരണം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്തുതിക്കപ്പെടുന്ന, എന്നാൽ സ്തുതിക്കപ്പെടുന്ന ഒരുപാട് നല്ല ഗുണങ്ങളുള്ള വ്യക്തി എന്ന അർത്ഥമാണ് യഥാർത്ഥത്തിൽ മുഹമ്മദിനോട്. അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഈസാ നബിയുടെ നാവിലൂടെ അള്ളാഹു പറഞ്ഞായിട്ട് അഹമ്മദ് എന്ന പേരും ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സൂറത്ത് അഹ്സാബിൽ കാണാം, മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നിങ്ങൾ ഒരു പുരുഷന്റെയും പിതാവല്ല. വലാക്കിൻ റസൂലല്ലാ, പക്ഷെ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലും, വഖാത്തമൻ നബിയീൻ, നബിമാരിൽ അന്തിമനുമാകുന്നു. അപ്പൊ അവിടെ മുഹമ്മദ് എന്ന പേര് അള്ളാഹു തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വേറെ പല സ്ഥലത്തും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദ് അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്, അദ്ദേഹത്തിനും എത്രയോ റസൂൽമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയും മുഹമ്മദ് എന്ന പേര് അള്ളാഹു എടുത്തു പറഞ്ഞു. സൂറത്തുൽ ഫതഹിൽ കാണാം, മുഹമ്മദുർ റസൂലുള്ളാ വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ സത്യനിഷേധികൾക്കെതിരിൽ കഠിനന്മാരാകുന്നു എന്ന്. അവിടെയും മുഹമ്മദ് എന്ന പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഹമ്മദ് എന്ന പേര് എവിടെയാ വന്നത്? ഈസാ നബിയെ പറ്റി പറയുന്നിടത്ത്, മുബശ്ശിറം ബി റസൂലി മി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്, കണ്ടോ, തനിക്കു ശേഷം വരുന്ന അഹമ്മദ് എന്ന പേരുള്ള ഒരു റസൂലിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടുമാണ് ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ടുള്ളത്. അപ്പൊ ഈസാ നബിയുടെ നാവിലൂടെ അഹമ്മദ് എന്ന പേരും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ ഓതി വെച്ച ആയത്തിൽ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് റഊഫും റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ ആളുകൾ ഫിത്ന ഉണ്ടാക്കുന്നത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അതീവ താല്പര്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് കരുണയുള്ളവരും അതുപോലെ തന്നെ കൃപാലുവുമാകുന്നു അദ്ദേഹം. ഇവിടെ റസൂലുള്ളാഹിക്ക് റഊഫ് റഹീം എന്ന പേര് വെച്ചു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു അള്ളാഹിന്റെ പേര് റസൂലിന് പറയാനുള്ളതിന് തെളിവാണിത്, അള്ളാഹുക്ക് റഊഫ് പേരുണ്ട്, നബിക്കു റഊഫ് ഉണ്ട്, അള്ളാഹുക്ക് റഹീം പേരുണ്ട്, നബിക്കു ദാ റഹീം എന്നല്ല വിളിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഈ രണ്ടു പേരുകൾ മനുഷ്യനും ഉപയോഗിക്കാം എന്നതിന് തെളിവാണത്. പക്ഷെ രണ്ടും രണ്ടർത്ഥത്തിൽ, അള്ള റഊഫാണെന്ന് പറയുന്നത് അതുപോലെയാണോ റസൂലുള്ള റഊഫാകുന്നത്? അള്ളാഹു ലോകർക്ക് മുഴുവനും കൃപ ചെയ്യുന്നവനാണ്. അങ്ങനെ കൃപ ചെയ്യാൻ റസൂലുള്ളാഹിക്ക് കഴിയോ? റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ചുറ്റുമുള്ളവരോട് കൃപ ചെയ്യാൻ സാധിക്കും, പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന ദൗത്യത്തിലൂടെ അതിന്റെ കൃപ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ അള്ളാഹിനെ പോലെയാണോ അത്? അതുപോലെ റഹീം എന്ന് അള്ളാഹിനെ പറ്റി പറഞ്ഞതുപോലെയാണോ റസൂലിനെ പറ്റി റഹീം എന്ന് പറയുന്നത്? അല്ല. എന്നാൽ അള്ളാഹ്ക്ക് മാത്രം പറയേണ്ട ചില നാമങ്ങളുണ്ട്, റഹ്മാൻ, അത് അള്ളാഹ്ക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നാമങ്ങളും ഇവർ റസൂലുള്ളാഹിക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതാണ് അതിലെ രസകരം. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ റഊഫുൻ റഹീം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ അർത്ഥത്തിലുള്ള റഊഫുൻ റഹീമുമല്ല. നമുക്കറിയാപ്പോ സമീഇ ബസീർ, അത് മനുഷ്യന്മാരെല്ലാരെ പറ്റി സമീഉം ബസീർ, ഫജഅൽനാഹു സമീഉൻ ബസീറ, മനുഷ്യനെ നാം കേൾക്കുന്നവനും കാണുന്നവനുമാക്കി. പക്ഷെ അല്ല സമീഅണെന്ന് പറയുമ്പോഴോ എല്ലാം കേൾക്കുന്നവൻ എന്നർത്ഥം, അല്ല ബസീറാണെന്ന് പറയുമ്പോഴോ എല്ലാം കാണുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ മനുഷ്യൻ ബസീറാണ്, മനുഷ്യൻ സമീഅണ് എന്ന് പറയുന്നത് പോലെയാണോ? അപ്പൊ അല്ലാഹുവിന്റെ ചില ഇസ്മുകൾ മനുഷ്യർക്ക് ഉപയോഗിക്കാം, പക്ഷെ പദത്തിൽ മാത്രമേ യോജിപ്പുണ്ടാവുള്ളൂ, അർത്ഥത്തിൽ യോജിപ്പുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരാൾ പറയാ അല്ലാഹു ഉള്ളവനാണ്, ഞാനും ഉള്ളവനാണ്. അല്ല ഉള്ളവനെ പോലെയാണോ നമ്മൾ? നമ്മൾ എത്ര വയസ്സായി? ഇപ്പോ 35 വയസ്സായെങ്കിൽ 35 കൊല്ലം മുമ്പ് പൂജ്യമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഉമ്മാന്റെ ഉപ്പാന്റെ ശരീരത്തിലെ എന്തൊക്കെയോ ആയിരുന്നു, അതൊന്ന് പിന്നെ ശുക്ലമായി അങ്ങനെ വന്നതാണ്. അതിന്റെ മുമ്പോ ചിന്തിച്ച രൂപം കിട്ടുമോ? കിട്ടൂല. അപ്പൊ അതുപോലെയാണോ അള്ളാഹുവിന്റെ കാര്യം? അവൻ എന്നെന്നും ഉള്ളവനാണ്, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹു ഉള്ളവനാണ്, ഞാനും ഉള്ളവനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അള്ളാഹു ഏകനാണ്, ഞാനും ഏകനാണ് എന്നൊരാള് പറഞ്ഞാൽ അള്ളാഹ് ഏകനായതുപോലെയാണോ നമ്മൾ ഏകനാകുന്നത്? അല്ലല്ലോ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ബഹുത്വവും അത് സ്വീകരിക്കൂല. നമ്മളങ്ങനെയല്ല, നമുക്ക് ഉമ്മണ്ട്, ബാപ്പുണ്ട്, ഏട്ടണ്ട്, അനിയുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട് ഒക്കെയല്ലേ. അപ്പൊ അങ്ങനത്തെ ഏകത്വം നമുക്കുണ്ടോ? അപ്പൊ ഈ ആളുകൾ ഇതൊന്നും ചിന്തിക്കാതെ അള്ളാഹിന്റെ പേരൊക്കെ റസൂലിനും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് റസൂലിനെ തുല്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, അത് തൗഹീദിനെതിരായിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ തുടങ്ങിയ ശ്രമങ്ങളാണ്. തൗഹീദാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അതിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഇത് മുഴുവൻ പറയുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമങ്ങളെ കുറിച്ച് ഇനി ഹദീസുകൾ നമുക്ക് പരിശോധിച്ചാൽ ഹദീസിൽ വ്യക്തമായി തന്നെ വന്നത് ഞങ്ങൾ കാണാൻ സാധിക്കും. ഇത് ശമായിലുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രകൃതികളും സ്വഭാവങ്ങളും ഒക്കെ വിവരിക്കുന്ന പല ഗ്രന്ഥങ്ങളും ഉലമാക്കൾ രചിച്ചിട്ടുണ്ട്. അതിന് വിശദീകരണം എഴുതിക്കൊണ്ട് ഇന്ന് മദീന പള്ളിയിൽ ദർശനക്കുന്ന അബ്ദുർ റസാഖുൽ ബദർ അദ്ദേഹം ഷറഹ് ചെയ്ത പുസ്തകമാണ്. ഇതിൽ 51-ാമത്തെ അധ്യായം ബാബു മാജാ ഫി അസ്മാഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ നാമങ്ങളെ കുറിച്ച് വന്നിട്ടുള്ള അധ്യായം. ഇത് സീറാ ഗ്രന്ഥങ്ങളിലും ഷമായിൽ ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാം, റസൂലുള്ളാഹിന്റെ പേരുകളെ കുറിച്ചൊരു അധ്യായം. അപ്പൊ റസൂലുള്ളാഹിക്ക് മുഹമ്മദ്, അഹമ്മദ് എന്നല്ലാതെ വേറെയും ചില പേരുകളും വിശേഷണങ്ങളും ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയാ ലിനബിക്കിന അസ്മാഉൻ അദീദ, നമ്മുടെ നബിക്ക് ധാരാളം പേരുകളുണ്ട്. വകസറത്തു അസ്മാഇഹി മിൻ കസറത്തി ഔസാഫിഹിൽ ജമീല, നബിയുടെ ധാരാളം പേരുകൾ എന്ന് പറയുന്നത് നബിയുടെ നല്ല സുന്ദരമായ വിശേഷണങ്ങളുടെ ആധിക്യത്തിൽ നിന്നുള്ളതാണ്. വലൈസത് അസ്മാഉഹു മുജറദ അലാം ബലിയ അലാമുൻ ദാലത്തുൻ അലാ മഅനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംജ്ഞാനാമമായി പറയപ്പെടുന്ന പേര് അതുപോലും ചില അർത്ഥങ്ങളെ അറിയിക്കുന്ന നാമങ്ങളാണ്, കേവലം അലമുകൾ മാത്രമല്ല. ഹിയ ബിഹാ ഔസാഫുൻ ഫലാ തുദാദു ഫിഹൽ അലമിയത്തു അൽ വസ്വ, അതുകൊണ്ട് അള്ളാഹുവിന് അതിന്റെ റസൂലിന് അലമായിട്ട് സംജ്ഞാനാമമായി വന്നതും വിശേഷണമായി വന്നതും തമ്മിൽ വൈരുദ്ധ്യമില്ല. എന്നിട്ട് ഹദീസ് ഉദ്ധരിക്കാണ്, റസൂല് തന്നെ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലി അസ്മാഅൻ, എനിക്ക് ചില പേരുകളുണ്ട്. അള്ളാഹു റസൂൽ പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിക്കാണ്. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വാന അഹ്മദു, ഞാൻ അഹ്മദാണ്. വാന അൽ മാഹി, ഞാൻ അൽ മാഹിയാണ്. മാഹി എന്ന് പറഞ്ഞ എന്താ? അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫ്ര, ഞാൻ മുഖേന അള്ളാഹു കുഫറിനെ തുടച്ചു നീക്കും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഇസ്ലാം മുഖേന കുഫർ ഒരുപാട് നീങ്ങി ലോകത്തുനിന്ന്. ഒരുപാട് കുഫ്ഫാറുകൾ ഇസ്ലാമിലേക്ക് വന്നു. അവർ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി അവരെ മുമ്പുള്ള കുഫറും കുഫറുമായി ബന്ധപ്പെട്ട എല്ലാം നടുവോടെ തുടച്ചു നീക്കപ്പെടുന്നു. വാനൽ ഹാഷിർ, ഞാൻ അൽ ഹാഷിർ ആണ്. അല്ലദി യുഷറു നാസു അലാ ഖദമി എന്ന് പറഞ്ഞാൽ എന്റെ പിറകിലായിക്കൊണ്ടാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. മാത്രമല്ല വാനൽ ആഖിബ്, ഞാൻ ആഖിബാണ്. അല്ലദി ലൈസ ബഅദഹു നബിയുൻ, ആഖിബ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം വേറെ നബി ഇല്ലാത്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നബിമാരിൽ അന്തിമനാകുന്നു ഞാൻ. ഇത് റസൂലുള്ള പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇപ്പൊ ഇതിൽ നബി ആദ്യം പറഞ്ഞ അന മുഹമ്മദുൻ, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പിതാവ് അല്ല രക്ഷിതാവായ അബ്ദുൽ മുത്തലിബിന്റെ പേരാണ്. എന്തിനു വേണ്ടി? ഷേഖ് പറയാണ് ലിയകൂന മഹ്മൂദം ഫി ദുനിയാ വൽ ആഖിറ ومعنى محمد الذي له الصفات الفاضله محمد എന്ന വാക്കിന് അർത്ഥം ശ്രേഷ്ഠമായ ഗുണങ്ങൾ ഉള്ളവൻ അതി സ്തുതിക്കപ്പെടേണ്ടുന്ന സ്വഭാവ മനാഖിൽ കരീമത്തിൽ ലത്തി തുഹ്മദ് സ്തുതിക്കപ്പെടേണ്ടുന്ന പ്രശംസിക്കപ്പെടുന്ന ഗുണങ്ങളുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ആള് എന്നാണ്. അതുകൊണ്ട് തന്നെ മുശ്രിക്കീങ്ങൾ നബിയെക്കുറിച്ച് ആക്ഷേപിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവർ മുഹമ്മദിന് പേര് പറയില്ല, നേരെ ഓപ്പോസിറ്റ് ആണ് മുദമ്മമ്. മുഹമ്മദിന്റെ നേരെ ഓപ്പോസിറ്റ് മുഹമ്മദിനെ പ്രശംസിക്കണം, മുദമ്മം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെടുന്നവൻ. അതുകൊണ്ട് റസൂൽ പറയാണ് അലാ തഅജബൂന കൈഫ യസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വലഅനഹും, ഖുറൈശികളുടെ ചീത്തയും ശാപവും ഒക്കെ അല്ലാഹു എന്നിൽ നിന്ന് എങ്ങനെയാണ് തട്ടിക്കളയുന്നതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? യഷ്ടിമൂന മുദമ്മമൻ, അവർ ആക്ഷേപിക്കുന്നത് മുദമ്മമിനെയാണ്. വയൽഅനൂന മുദമ്മമൻ, അവർ മുദമ്മമിനെയാണ് ശപിക്കുന്നത്. വാന മുഹമ്മദുൻ, ഞാൻ മുദമ്മമല്ല, ഞാൻ മുഹമ്മദാണ്. കണ്ടോ? അപ്പൊ അവർ പോലും മുഹമ്മദ് എന്ന പേരിനോടുള്ള വെറുപ്പോട് നേരെ ഓപ്പോസിറ്റ് ആണ് പറയുക. മനസ്സിലായില്ലേ? സാലിഹി എന്ന് പറയുമ്പോ ഓൻ സാലി എന്നല്ല, ഓൻ ഫാസിദ എന്നറിഞ്ഞു. നമ്മൾ എന്താ സാലിന്റെ ഓപ്പോസിറ്റ് ആണ്? ഓ നല്ല സലാഹുള്ള പേരാണെങ്കിൽ ഓന്റെ വാപ്പ വെച്ച പേരോട് സാലിയ, പക്ഷെ ഓന്റെ സ്വഭാവം കണ്ടോ ഫാസിദാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഒരു പേരിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആളുകൾ പ്രവർത്തിക്കുക. അതുപോലെ ശൈത്താൻമാരെ ചെയ്തു, അള്ളാഹിന്റെ റസൂലിനെ അങ്ങനെ സംബന്ധിച്ച് പറഞ്ഞു. ഇവൾ കയ്യിൽ തന്റെ നൂനിയയിൽ അതിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹും യഷ്തു മൂന മുദമ്മമൻ വ മുഹമ്മദുൻ അൻശത്മിഹിം ഫി മഅസിലി വസിയാനി സാനല്ലാഹു മുഹമ്മദൻ അൻശത്മിഹിം ഫിൽ ലഫ്ളി വൽ മഅനാ ഹുമാ സിൻവാനി. കണ്ടോ? അവർ മുഹമ്മദ് നബി ആക്ഷേപിക്കും, പക്ഷേ മുദമ്മമിനെയാണ് ആക്ഷേപിക്കുന്നത്. മുഹമ്മദ് ആകട്ടെ അവരാക്ഷേപത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരാക്ഷേപത്തിൽ നിന്നും നബിയെ കാത്തിരിക്കുന്നു. പദത്തിലും കാത്തു, അർത്ഥത്തിലും കാത്തു എന്ന്. ഇനി അഹ്മദ് എന്ന പേര്, അഹ്മദ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അധികം സ്തുതിക്കുന്നവൻ, ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഹംദ് ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ശഫാഅത്തിന് വേണ്ടി അള്ളാഹ് അനുവാദം കിട്ടുമ്പോ ജനങ്ങളിങ്ങനെ വിചാരണ എടുക്കാതെ ബുദ്ധിമുട്ട സന്ദർഭത്തിൽ ആദ നബിയെ സമീപിക്കും, അങ്ങനെ വന്നിട്ട് അവസാനം നബിയുടെ അടുത്തെത്തുമല്ലോ. ശഫാഅത്തിന്റെ ഹദീസ് നമ്മൾ കേട്ടതാണ്. അപ്പൊ റസൂലുള്ള പറയാണ്, അങ്ങനെ എനിക്ക് അള്ളാഹു ശുപാർശ അനുവാദം തരുമ്പോ ഞാൻ അള്ളാഹുവിന്റെ അർശിന്റെ പോയി താഴെ പോയി സുജൂദിൽ കിടക്കും. അപ്പോൾ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്തുതിക്കാനുള്ള ഒരുപാട് വാചകങ്ങൾ പഠിപ്പിച്ചു തരും എന്ന്. അത് വേറെ ആർക്കും പഠിപ്പിച്ചിട്ടില്ലാത്ത വാചകങ്ങളായിരിക്കും. അപ്പൊ അത്രയേറെ സ്തുതി പറയുന്നവൻ എന്ന അർത്ഥത്തിലാണ് അഹ്മദ് എന്ന് പറയുന്നത്. പിന്നെ മാഹി എന്നത്, മാഹി എന്ന് നമ്മളെ നാട്ടില് മാഹി ദുനൂബ് എന്ന അർത്ഥത്തിലാണ്. പാപങ്ങളെ മായ്ച്ചു കളയുന്ന ആളാണ് റസൂല്. അപ്പൊ പാപങ്ങളൊക്കെ റസൂലിനോട് ഏറ്റുപറഞ്ഞാൽ റസൂൽ അത് മായ്ച്ചു തരും എന്നാണ് പല ആളുകൾ തെറ്റിദ്ധരിച്ചത്. എന്നാൽ മാഹി എന്ന റസൂലിന്റെ പേരിൽ എന്ന് ചോദിക്കുകയും ചെയ്യും, റസൂലിൽ തന്നെ മാഹിന്റെ അർത്ഥം എന്താന്ന് നബി എന്നെ അവിടെ പറഞ്ഞു. അല്ലദീ യംഹുല്ലാഹു ബിയൽ കുഫ്ര, അള്ളാഹു എന്നെ നിയോഗിച്ചത് ഞാൻ മുഖേന കുഫറിനെ തുടച്ചു നീക്കാനാണ്. കണ്ടോ? വയത്ത് മിസ്ബിഹി ലലാല, നബി മുഖേന ലലാലത്തിനെ തുടച്ചു നീക്കാനാണ്. വയഫ്തഹു ബി അയ്യുനൻ ഉമ്യ, അന്ധമായ കണ്ണുകളെ തുറക്കാൻ. വഖുലൂബൻ ഗുൽഫ, മൂടിയിടപ്പെട്ട ഹൃദയങ്ങളെ തുറക്കാനാണ്. വാദാനൻ സുമ്മ, എന്നും സത്യം കേൾക്കാത്ത കാതുകളെ തുറക്കാന് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് അതിനർത്ഥം. അതുപോലെ ഹാഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്റെ പിന്നിലായിക്കൊണ്ടാണ് ആളുകൾ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. നമുക്കറിയാം നാളെ മഹ്ശറിൽ ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്ന് പുറത്തു വരുന്ന ആരായിരിക്കും? നബിന്റെ പ്രത്യേകതയാണ്. അപ്പൊ മഞ്ഞൻ ഷഖ്വാനുൽ ഖബർ, പിന്നെ ഓരോരുത്തരായി ഓരോരുത്തരായി എണീക്കും. ആ നബിന്റെ ബാക്കിലായിക്കൊണ്ടാണ്, നബി മുമ്പിൽ എല്ലാവരും ബാക്കിലായിക്കൊണ്ടാണ് നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച്, പേരുകളെ സംബന്ധിച്ച് ഇബ്നു ഖയ്യിം അദ്ദേഹത്തെ ജലാഉൽ അഫ്ഹാമിൽ പറയുന്ന ശൈഖോടെ ഉദ്ധരിക്കുന്നുണ്ട്. ഫദക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മ മുബയ്യനൻ മാ ഖസ്സഹുല്ലാഹു ബിഹി മിനൽ ഫളലി വാശാറ ഇലാ മആനിഹ വഇല്ലാ ഫലൗ കാനത അലാമൻ മഅലതൻ ലാ മഅനാ ലഹ ലം തദുല്ല അലാ മദ്ഹിൻ. ഈ പേരുകളൊക്കെ അള്ളാഹിന്റെ റസൂലിന് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? റസൂൽ എന്നെ എടുത്തു പറഞ്ഞാണ് എനിക്കിങ്ങനെയൊക്കെ പേരുണ്ട്. അത് അള്ളാഹു നബിക്ക് നൽകിയ ഫളല് ഉമ്മത്തിന് അറിയിക്കാനാണ്. അത് അറിയിക്കഞ്ഞ് വേറെ നബി വരാനില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള പേരുകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും അതിന്റെ മഅന എന്താണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പൊ പേര് വെറും പേരല്ല, ആ പേര് ചില മതം ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ആസിബ് എന്ന് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ഹാത്ത നബിക്ക് നബിക്ക് ശേഷം വേറെ നബി ഇല്ല, നബി അവിടെ തന്നെ വിശദീകരിച്ചു. നബി ഹാത്തമുൻ നബിയീനാണ്, നബിമാരുടെ ശേഷം വന്ന എല്ലാ നബിമാർക്കും ശേഷം വന്ന അവസാനത്തെ നബിയാണ്. മറ്റൊരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിട്ട് ലി ഹംസത്തു അസ്മാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അഞ്ചു പേരുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഹദീസിലും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്.
ഇനി വേറെ ഹദീസിൽ കാണാം, അന മുഹമ്മദ് വാന അഹമ്മദ് വാന നബിയുർ റഹ്മ, ഞാൻ അഹമ്മദാണ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ റഹ്മത്തിന്റെ നബിയാണ്. നബിയുർ റഹ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹു റഹ്മത്തുല്ലിൽ ആലമീൻ ആയിക്കൊണ്ടാണ് നബി അയച്ചത്, ലോകർക്കുള്ളിൽ കാരുണ്യവും അനുഗ്രഹവും ആയിക്കൊണ്ടാണ്. ആ റഹ്മത്തിന്റെ നബിയാണ് ഞാൻ. വനബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തൗബയിലേക്ക് ക്ഷണിക്കാൻ, ശിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും ഒക്കെ തൗബ ചെയ്ത് ഈമാനിലേക്കും ഇസ്ലാമിലേക്കും വരാൻ വേണ്ടി ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട നബിയാണ് ഞാൻ എന്നാണ്. തൗബ ചെയ്യുന്നവരുടെ ഇമാമാണ് ഞാൻ, നബിയു തൗബ. വാനൽ മുഖഫ, ഇവിടെ ചിലതിൽ മുഖഫി എന്നുണ്ട്, രണ്ടും ഏതാണ്ട് അർത്ഥത്തിന്. മുഖഫി എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ കാൽപാദങ്ങളെ പിൻപറ്റുന്ന ആള്. നബിയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഒരു 10-18 പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു പറഞ്ഞ ശേഷം സൂറത്ത് അൽആമിൽ അള്ളാഹു പറയാണ്, ഉലായിക്കല്ലദീന ഹദല്ലാ, അവരെയാണ് അള്ളാഹു ഹിദായത്തിലാക്കിയത് ഈ നബിമാര്. ഫബി ഹുദാഹു മുഖ്തദി, അവരുടെ സന്മാർഗത്തെ മുഹമ്മദെ നീയും പിന്തുടരുക. അപ്പൊ നബിമാരെ പിന്തുടരുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ മുഖഫി എന്ന് പറയാം. ചില റിപ്പോർട്ടിൽ മുഖഫ എന്നുണ്ട്. നബിമാരെല്ലാവരും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ നാടുകളിൽ വന്നവരാണെങ്കിലും അവരൊക്കെ അഖീദ ഒന്നായിരുന്നു, വിശ്വാസത്തിൽ ഉസൂലുകൾ ഒന്നായിരുന്നു. ശരീഅത്തിൽ മാത്രമാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഇനി മുഖഫ എന്ന് പറഞ്ഞാലും അമ്പിയാക്കന്മാരുടെ പിറകെ വന്നിട്ടുള്ള ആൾ, എല്ലാ നബിമാർക്കും പിറകെ ആയിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. പിന്നെ ഒരു റിപ്പോർട്ട് നബിയുൽ മലാഹിം, മൽഹമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനാണ് പറയുക. കാരണം ഈ മലാഹിം എന്ന പേര് പറയാൻ കാരണം മനുഷ്യന്റെ ശരീരങ്ങളും മാംസവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരുകയും പൊട്ടും കുത്തും ചേർത്തൊക്കെ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് യുദ്ധത്തിന് മൽഹമത്ത് എന്ന് പറയുന്നത്. യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പ്രത്യേകം അനുവദിച്ചിട്ടുള്ളതാണ്. യുദ്ധാർജിത സ്വത്തുക്കൾ മുൻകാല നബിമാർക്ക് അനുവദിച്ചിരുന്നില്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ശൈഖ് പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. തംബിഹി യജിബ് അലൽ മുസ്ലിമി അൻ യഹദറ ഫീ ഹാദൽ ബാബി മിൻ തറായിഖി അഹ്ലിൽ ഖുലൂ അല്ലദീന യുളീഫൂന ലിന്നബി അസ്മാഅൻ വഔസാഫൻ ലാ തലീഖു ഇല്ലാ ബില്ലാഹി തആല. ഒരു മുസ്ലിമായ മനുഷ്യന് നിർബന്ധമാണ് ഈ വിഷയത്തിൽ അതിരുവിട്ട ആളുകൾ റസൂലുള്ളാഹിന്റെ പേരിലേക്ക് അവരുടെ വകയായി കുറെ പേരുകൾ ചേർക്കുന്നു. അത് അല്ലാഹുക്ക് മാത്രം യോജിക്കുന്ന പേരുകളാണ്. കതസ്മിയതിഹി അൽ അവ്വൽ, അൽ അവ്വൽ ആദ്യത്തവൻ, ഒന്നാമത്തെ ആരെ പേരാ? അള്ളാഹിന്റെ പേര്. അപ്പൊ മുഹമ്മദ് നബിക്ക് അവർ അൽ അവ്വൽ എന്ന് പേരിട്ടുണ്ട്. അൽ ആഖിർ, അവസാനത്തവൻ, അതാരെ പേരാ? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, അള്ളാഹിനെ പറ്റില്ലേ? അള്ളാഹിന്റെ അതേ പേര് റസൂലുള്ളാഹി വല്ലാഹിറു വൽ ബാത്തിൻ. ഔ വസ്ബിഹി ബിഅന്നഹു അഹാത ബികുല്ലി ശൈഇൻ ഇൽമ, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, അതാരാ? എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ അല്ലാഹുവാണ്. പക്ഷെ നബിക്ക് അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നു. വഅന്നഹു ഹാളിറുൻ നാളിറുൻ, എല്ലായിടത്തും ഹാജറുള്ളവനും എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നവനുമാണ്. അങ്ങനെയാണോ? ഈ ഖൗമിന് അങ്ങനെ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊക്കെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ മാത്രം, എല്ലാ മൗലിദ് സദസ്സുകളിലും നബി ഹാജറാകുമെന്ന വിശ്വാസം. വനഹ്മു ദാലിക മിൻ അഖ്വാലി അഹ്ലിൽ ഖുലൂബി വൽ ബാത്തിൽ, കണ്ടോ, ബാത്തിലിന്റെയും അതുപോലെ അതിരുവിടത്തെയും ആളുകൾ അവർ ചെയ്യുന്നതാണ് ഇത്. റസൂലുള്ളാഹിന്റെ പേരിലേക്ക് അള്ളാഹിന്റെ പേര് കൂടി ചേർത്ത് റസൂലി അള്ളാഹിനെ ഒന്നാക്കുക. എന്നിട്ട് അദ്ദേഹം പറയണം, ഇതാ കാന ഖദ് ഖാല ലിമൻ ഖാല ലഹു മാ ശാ അല്ലാഹു വശീത, ഒരാൾ നബിയോട് വന്നിട്ട് പറഞ്ഞല്ലോ നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ, മാ ശാ അല്ലാഹു വശീത, വാവ് കൂട്ടിയിട്ടാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അജഅൽതനി ലില്ലാഹി ഇദല, നീ അള്ളാഹുവിനോട് എന്നെ സമപ്പെടുത്തുകയാണോ, എന്നെ സമനാക്കുകയാണോ? ഖുൽ മാശാ അല്ലാഹു വഹദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞോ, അലി മാശാ അല്ലാ സുമ ശാ മുഹമ്മദ് എന്ന് പറഞ്ഞോ, അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ മുഹമ്മദും ഉദ്ദേശിച്ചാൽ, അള്ളാഹിനോട് ചേർത്തിക്കൊണ്ട് അള്ളാഹിന്റെ മശീഹത്തിനോട് എന്റെ മശീഹത്തിനെ ചേർത്തിക്കൊണ്ട് നീ പറയരുത്, അത് അള്ളാഹുവിനോട് എന്നെ തുല്യപ്പെടുത്തലാണെന്ന് ആ വാക്ക് കേട്ടപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ അതിരുവിട്ട ആളുകളുടെ ഇത്തരം വർത്തമാനങ്ങളെ കുറിച്ച് റസൂൽ എന്തായിരിക്കും പറയുക എന്ന്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പറഞ്ഞ പേരുകൾക്ക് പുറമെ വേറെ കുറെ പേരുകൾ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പേരുകൾ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരല്ല, മറിച്ച് ഓരോരുത്തരും ഉണ്ടാക്കിയതാണ്. ഇബ്നുൽ ഖയ്യിം പറയാണ്, വകുല്ലുഹാ നുഉത്തുൻ, ഇതെല്ലാം നബിയുടെ വിശേഷണങ്ങളാണ്. അപ്പോ എന്തെല്ലാം സൽസ്വഭാവങ്ങളുണ്ട്, ആ സൽസ്വഭാവത്തിലേക്കൊക്കെ ചേർത്തിട്ട് നബിയുടെ പേര് പറയാ. റഹ്മത്ത് നബിയുർ റഹ്മ, വിനയം നബിയു തവാളു, അങ്ങനെ ഉണ്ടാക്കിയെന്നെ, അങ്ങനെ എത്രയോ പേരുണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ അപകടകരമായ കാര്യമാണ്. മുഅ്ജമുൽ മനാഹി അൽ ലഫ്ളിയ എന്ന പേരിൽ ഷെയ്ഖ് ബക്കർ അബൂ സയ്ദ് റഹിമഹുല്ല, മക്കയിൽ ജീവിച്ചൊരു വലിയ പണ്ഡിതനായിരുന്നു, അദ്ദേഹത്തിന് പദങ്ങളിൽ നിരോധിക്കപ്പെട്ട പദങ്ങളെ കുറിച്ചുള്ള ഒരു ഡിക്ഷണറി അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ജഅലഹാ ബഅലുഹും കഅദദി അസ്മാഇല്ലാഹിൽ ഹുസ്ന നബിയുടെ പേര് എണ്ണി എണ്ണിയിട്ട് അള്ളാഹുവിന് 99 പേരുണ്ട് എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ആരെങ്കിലും അത് ശരിക്ക് ഗ്രഹിച്ച് ഉരുവിട്ടാൽ അയാൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നുണ്ട്. പക്ഷേ ആ 99 പേരുകൾ എടുത്തു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, അത് ദുർബലമാണ്. പക്ഷെ 99 പേര് മാത്രമാണോ അള്ളാഹുള്ളത്? അല്ല, അള്ളാഹ് എത്രയോ പേരുകളുണ്ട്. ഈ 99 എണ്ണം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ ആ 99 പേരുള്ളത് പോലെ റസൂലിനും ഇവർ 99 പേരുണ്ടാക്കി. വജഅല മിൻഹാ നഹവ 70 ഇസ്മ മിൻ അസ്മാഇല്ലാഹി തആല, അതിൽ 70 പേര് അള്ളാഹിന്റെ പേരാണ്. നബിക്ക് ഹദീസിൽ വന്ന പേരും ഖുർആനിൽ വന്ന പേരും തികയാതെ പേര് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി ഉണ്ടാക്കിട്ട് എന്തായി? അള്ളാഹുവിന്റെ പേര് പോലത്തെ പേരായി. വഅദ മിൻഹൽ ജസൂലി ഫീ ദലായിൽ ഖൈറാത്തി മേത്ത ഇസ്മിൻ. നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ ചൊല്ലി നടക്കുന്ന ഒരു സാധനമാണ് ദലായിലുൽ ഖൈറാത്ത്. ഈ ആരുണ്ടാക്കിയതാ? ജസൂലി എന്ന് പറയുന്ന ഒരു ഖുറാഫി ഉണ്ടാക്കിയതാ. അതിൽ റസൂലുള്ളാഹി 200 പേര് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹിന്റെ പേരിങ്ങനെ യാ ഗഫൂർ, യാ റഹീം, യാ തവ്വാബ് എന്നൊക്കെ പറഞ്ഞ മാതിരി റസൂലുള്ളാഹിന്റെ പേരും ഇങ്ങനെ ഉരുവിടുക. അള്ളാഹ്ക്ക് ശരിക്കും തുല്യപ്പെടുത്തുക. 200 പേര് ജസൂലി കൊടുത്തിട്ടുണ്ട്. മിൻ അസ്മാഇൽ മുസ്തഫ നഹവ 300 ഇസ്മിൻ. 300 പേരുകൾ ഇബ്നു തഹിയ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ചില സൂഫികൾ പറഞ്ഞു പറഞ്ഞ് 1000 ലില്ലാഹി അൽഫ് ഇസ്മിൻ വലി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫ് ഇസ്മിൻ. അല്ലാഹുക്ക് 1000 പേരുണ്ട്, റസൂലിന് 1000 പേര്. അങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇതെല്ലാം സുഹൃത്തുക്കളെ ശരിക്കും അതിരുകവിയലാണ്. എന്താ ഷേഖ് പറയാണ്? അല്ലദി ലഹു അസ്ലും ഫിൻ നുസൂസി, പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത് ഇമ്മ ഇസ്മുൻ വഹുവൽ ഖലീൽ, പേരായി വന്നിട്ടുള്ളത് അഹമ്മദ് മുഹമ്മദ്, ഇത് വളരെ കുറവാണ്. ഔ വസ്മിൻ, പിന്നെ വിശേഷണങ്ങളായി വന്നിട്ടുള്ളത് വഹു അക്സർ, അത് ധാരാളമുണ്ട്. ഇപ്പൊ ഖുർആനിൽ ഇപ്പോ ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ, നബിയെ നിങ്ങൾ ഞാൻ ഷാഹിദും മുബശ്ശിറും നദീറും, വദായൻ ഇലല്ലാഹി ബിസ്റാജം മുനീറ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനും വളരെ വെളിച്ചം നൽകുന്ന ഒരു വിളക്കുമാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നബിന്റെ പേരാക്കി. ഷാഹിദ്, മുബശ്ശിർ, നദീർ, ദായി, ഇതൊക്കെ പേരാക്കുക. ഇതെല്ലാം നബിന്റെ ചില വിശേഷണങ്ങളാണ്, ചില ഗുണങ്ങളാണ്, അത് പേരുകളല്ല. കണ്ടോ, വഹവാ ശിവ അദാലിക ഫല അസ്ലലഹു, അതുകൊണ്ട് അതല്ലാത്തതിനൊന്നും ഒരടിസ്ഥാനവുമില്ല. അതുകൊണ്ട് അതിരുവിടുകയും അതുപോലെ തന്നെ അള്ളാഹു നിശ്ചയിച്ച പരിധിയെ പുറത്തു കടക്കുകയും ചെയ്യുക, അത് ഒരിക്കലും തന്നെ യോജിച്ചതല്ല. അതുകൊണ്ട് ഇത്തരം നാമങ്ങൾ അള്ളാഹുവിന് പറയപ്പെടാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ചും അള്ളാഹുവിനോട് യോജിച്ച പേരാണെങ്കിൽ, ഇപ്പൊ ചില തരീഖത്തുകാരെ കിതാബുകളിലൊക്കെ അവര് അള്ളാഹിന്റെ പേരിങ്ങനെ എടുത്തു പറഞ്ഞ് ദിക്കറുണ്ടല്ലോ, അതുപോലെ ഔറാദുകളായിട്ട് ചൊല്ലുന്നതാണ് നബിയുടെ പേര്. ഉഹൈദ്, വഹീദ്, മൻഹ്, മദ്ഉവ്, ഗൗസ്, ഗിയാസ്, മുഖീലുൽ അസ്റ, അതൊക്കെ അള്ളാഹ്ക്ക് യോജിക്കുന്ന പേര്. മദ്ഉവനെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവൻ, ഗൗസ് എന്ന സഹായി, ഗിയാസ് എന്ന സഹായങ്ങൾ, മുഖീലുൽ അസ്റ അബദ്ധങ്ങളെ പൊറുക്കുന്നവൻ, സഫുഹുൽ അനിസല്ലാത്ത് അത് തെറ്റുകളെ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ഖാസിനു ഇൽമില്ല അള്ളാഹിന്റെ ഇൽമും ഉണ്ട് മുഴുവനും, ഖജാന, ബഹറു അൻവാരിക് അള്ളാഹുവേ നിന്റെ പ്രകാശങ്ങളുടെ മുഴുവൻ കടൽ, മഅദിനു അസ്റാരിക് നിന്റെ രഹസ്യങ്ങളുടെ മുഴുവൻ ഖനി, മൂത്തി അർഹമ റഹ്മത്ത് നൽകുന്നവൻ, നൂറുൽ അൻവാർ പ്രകാശങ്ങളുടെ പ്രകാശം, കണ്ടോ, ഹാഉർ റഹ്മ റഹ്മത്തിലെ റാ, മീമുൽ മുൽക്ക് മുൽക്കിലെ മീമ്, ദാലു ദവാം ദവാമിലെ ദാല്, ഖുതുബുൽ ജലാല, ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ പേര് ചെല്ലുന്നവരെ ഇങ്ങനെ തലയാട്ടി ചൊല്ലാണ് തെരീക്കത്തേര്. ഇതൊക്കെ വളരെ അപകടമാണ് സുഹൃത്തുക്കളെ. ഈ ദലായിൽ ഖൈറാത്ത് ഒന്നും വായിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹജ്ജിനോമ്പുടുത്ത് കീസിലിട്ടിട്ട് അറഫയിൽ അത് ചെല്ലുന്ന ആളുകളുണ്ട്. അള്ളാഹിന്റെ ഇസ്മ പറയുന്ന റസൂലുള്ളാഹിന്റെ ഇസ്മ, അതുകൊണ്ട് വലിയ അപകടമാണത്, അത് വലിയ തെറ്റാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ പറയാ, അവന്റെ സിഫത്തുകൾ പറയാ, അതാണ് സഹാബികളൊക്കെ കാണിച്ചിട്ടുള്ളത്, സാബികളെ കാണിച്ച, പിൽക്കാലത്ത് സൂഫികൾ ഉണ്ടാക്കിയ ഇത്തരം അബദ്ധങ്ങളിൽ നിന്നും നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സർക്കാരി അദ്ദേഹത്തിന്റെ അൽ മവാഹിബിൽ പറഞ്ഞൊരു വാചകം കൂടി പറയാ. نقل الغزالي على انه لا يجوز ان نسميه باسم لم يسميه به ابوه ولا سمى به نفسه اللهവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വല്ലിപ്പ അന്ന് കൊടുത്ത പേരോ അല്ലെങ്കിൽ നബി തന്നെ തന്നെ കുറിച്ച് പറഞ്ഞ പേരോ അല്ലാതെ മറ്റൊരു പേരും പറയൽ നമുക്ക് ജായിസല്ല. അതാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാട്, ശരിയായ നിലപാട്. അതുകൊണ്ട് റസൂലുള്ള കുറെ പേരുകളുണ്ട്, പക്ഷെ പേരുകളിൽ അധികം നബിയുടെ വിശേഷണങ്ങളാണ്. പക്ഷെ ആ പേരുകൾ ഉള്ളത് ഹദീസിൽ നിന്ന് പഠിക്കാം എന്നല്ലാതെ പേരുകൾ ഉണ്ടാക്കിയത് ഇക്രാക്കി ചെല്ലുന്ന അവസ്ഥ, അത് വലിയ തെറ്റാണ്. അത് തനിച്ച ശിർക്കിലേക്കാവും നമ്മെ നയിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ തൗഹീദിൽ നമ്മെ ഏവരെയും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ.
അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തി അജ്മായിൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൽമു പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഖുതുബകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ആകെ അവർക്ക് കിട്ടുന്ന ഇൽമു എന്ന് പറഞ്ഞാൽ ഖുതുബയിൽ എന്തെങ്കിലും കിട്ടിയാത്, ഇനി അടുത്താഴ്ച കിട്ടിയാത്, കഴിഞ്ഞതിനും പിന്നെ ഏതെങ്കിലും പ്രസംഗത്തിൽ എവിടെയെങ്കിലും കേട്ടെങ്കിൽ. ഇന്ന് ഇൽമു നേടാനുള്ള നിരവധി നിരവധി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ പഠിക്കുന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, കേട്ട് കേൾവിന്റെ അടിസ്ഥാനത്തിൽ പരമ്പരാഗതമായി തലമുറകളായി വീട്ടിൽ നിന്ന് കിട്ടുന്ന കാരണവന്മാരിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ ദീനല്ല ഇസ്ലാം. ഇസ്ലാം പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കേണ്ട ദീനാണ്. എന്തിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്? നമ്മൾ ദുനിയാവിനെ കുറിച്ച്, ദുനിയാവിലെ ബിസിനസ്സുകളെ പറ്റി പഠിക്കാൻ, പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റി പഠിക്കാൻ, പൊരണ്ടാക്കുന്നതിനെ പറ്റി പഠിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാത്തിനും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ ദീൻ പഠിക്കുന്നില്ല. നിസ്കരി ആ എന്താ അത്? പണ്ടത്തെ ആളുകൾക്കായി ആദ്യം കൈയെട്ടുക, പിന്നെ കുമ്പിടുക, പിന്നെ മേഖല, അങ്ങനെ അങ്ങനെ അറിയാന്നല്ല. അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു സംതൃപ്തി ഉണ്ടാകുക. എല്ലാവരും പഠിച്ച് പണ്ഡിതന്മാരാകണമെന്നല്ല ഈ പറഞ്ഞത്. പക്ഷെ നമ്മൾ നിർബന്ധമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ നിത്യ ജീവിതത്തിൽ ഓരോ മുസൽമാനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് തെളിവിന്റെയും അടിസ്ഥാനത്തിൽ പഠിക്കുകയും തെളിവില്ലാത്ത ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ അമലുകളെ ശുദ്ധീകരിക്കണം, നമ്മുടെ അഖീദയെ ശുദ്ധീകരിക്കണം. അതിനുള്ള ഇൽമ് കിട്ടണമെങ്കിൽ അങ്ങനെ അഖീദയും ഇൽമും പഠിപ്പിക്കുന്ന ക്ലാസുകൾ നമ്മൾ കേൾക്കണം. അതിൽ പോയിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു ക്ലാസ്സിന് പോയിരുന്ന് അത് പഠിച്ച്, അത് വീട്ടിൽ വന്ന് പഠിച്ച്, നിത്യവും പഠിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കണം ഒരു മുസ്ലിം. പക്ഷെ ആളുകൾക്ക് പഠിക്കാൻ താല്പര്യമില്ല. എന്നാ ദൈവത്ത് എന്ന് പറഞ്ഞാലോ വമ്പിച്ച താല്പര്യമാണ്. ഞാൻ ദൈവത്തിന് വരാൻ തയ്യാറാണ്, എത്ര മണിക്കൂർ ആയോ കോട്ടയത്തോണോ ശരിയാണ്, കോട്ടയത്ത് തലേന്നെത്തണം, എത്താം, എത്തിയിട്ട് അവിടെ വീടിലൊക്കെ കയറി ആളുകളൊക്കെ ക്ഷണിക്കുക, ഓ അതിനൊക്കെ ഞാൻ റെഡിയാണ്. ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ ഇല്ല. നോട്ടീസ് ഒട്ടിക്കാൻ റെഡിയാണ്, പോസ്റ്റർ ഒട്ടിക്കാൻ റെഡിയാണ്, ബാനർ കെട്ടാൻ റെഡിയാണ്, പക്ഷെ ദീൻ പഠിക്കാൻ റെഡിയില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ദീൻ പഠിക്ക സഹാബത്തിന് എങ്ങനെയായിരുന്നു ആവേശം തണുക്കാതെ നിലനിന്നത്? പലരും ചോദിക്കാറുള്ള കാര്യമാണ്, നമുക്കെന്താ ഈ ആവേശം ഇടക്കിടക്ക് അണഞ്ഞു പോകുന്നല്ലോ, ബാറ്ററി ഫീസാവുന്ന പോലെ, ചാർജ് ഇറങ്ങിപ്പോകുന്ന പോലെ, നമുക്ക് ഇടക്കിടക്ക് ഈമാൻ ചാർജ് ഇറങ്ങിപ്പോകുന്നുണ്ടല്ലോ, ഒരു പ്രസംഗത്തൊക്കെ കേൾക്കുമ്പോൾ ഒരു ആവേശം ഉണ്ടാവും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ ഒന്ന് ഇടക്കിടക്ക് ഇങ്ങനെ. എന്താ അത് കാരണം? നമ്മൾ ദീൻ സ്ഥിരമായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. ദീൻ സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക, പരലോകത്തെക്കുറിച്ച് ആലോചിക്കുക, ഇത് പറയുമ്പോൾ നമ്മൾ ഈമാൻ ശരിക്കും നിലനിൽക്കുന്നത്. സഹാബത്ത് ദീൻ പഠിക്കുന്നതിൽ നിത്യവും അവർ ആമലിന്റെ ഭാഗമാക്കിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അയൽവാസിയും തമ്മിൽ കരാറുണ്ടാക്കി, നമ്മൾ രണ്ടിൽ ഒരാൾ പണിക്കുക, ഒരാൾ റസൂലിന്റെ സദസ്സിൽ പോവുക, എന്നിട്ട് പണി കഴിഞ്ഞ് വന്നാൽ റസൂലിന്റെ സദസ്സിൽ പോയതിനും ഇയാൾ കൂടി സംഗമിക്കുകയാണ്, എന്തൊക്കെയാണ് ആയത്തിറങ്ങിയത്, എന്തൊക്കെ ഹദീസ് നബി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിറ്റേന്ന് ഇന്നലെ പണിക്കുക അയാൾ, ഇന്ന് റസൂലിന്റെ സദസ്സിൽ പോവും, മറ്റേ ആൾ പണിക്കുകയും, എന്നിട്ട് ഈ രണ്ടാൾക്കും ഒരാൾ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് രണ്ട് കുടുംബവും ജീവിക്കുക. നോക്കി നിങ്ങള് എന്താ, എന്നിട്ട് പോലും ഉമർ റളിയല്ലാഹുവിന് പിൽക്കാലത്ത് അദ്ദേഹം ഖലീഫയായപ്പോ ചില മസലകൾ അദ്ദേഹത്തിന് സംശയം വന്നപ്പോ സഹാബത്തിനെ വിളിച്ചുകൂട്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ പുതിയ പ്രശ്നം വന്നിട്ടുണ്ട്, റസൂലിന്റെ കാലത്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ചില സാഹിബ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതാണ്. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, എന്റെ കച്ചവടവും എന്റെ അങ്ങാടിക്ക് പോക്കും എന്റെ ദുനിയാവ് റസൂലിന്റെ ഹദീസ് തന്നെ അശ്രദ്ധനാക്കി കളഞ്ഞല്ലോ എന്ന്. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പൊ നമ്മൾ ഒരായത്ത് പഠിക്കുക, ഒരു ഹദീസ് പഠിക്കുക, ഒരു ഫിഖ്ഹിന്റെ മസല പഠിക്കുക, ഒരു സഹാബിന്റെ ജീവചരിത്രം പഠിക്കുക, ഇതിനൊക്കെ സമയം കണ്ടെത്തി പിന്നെ എന്തിനാ സഹോദര ഇത് ഇങ്ങനെ തിന്ന് കുടിച്ച് സുഖിച്ച്? അത് പെട്ടെന്ന് എന്ത് ചെയ്തതെന്ന് ഞങ്ങൾ കാലിയാവും ചെയ്യൂലേ, എന്താണ് കൊണ്ടുപോകണ്ടാവുക? അതുകൊണ്ട് പഠനത്തിലേക്ക് വരണം, അറിവ് നേടുന്നതിലേക്ക് വരണം. തലബുൽ ഇൽമ് മുഅ്മിനായ ഓരോ മനുഷ്യനും ഫർളായ കാര്യമാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, അത് ഫർളായ കാര്യമാണ്. ഏ നമ്മളെന്താ പഠിക്കാൻ, നമ്മളപ്പാപ്പാരൊക്കെ പഠിച്ചിട്ടാ എന്താ പുതുക്കിയിരിക്കണം, നമുക്കറിയാം നോമ്പ് വെക്കണം എങ്ങനെ നമുക്കറിയാം. ഏയ് അങ്ങനെ പരമ്പരാഗതമായി കേട്ടും പഠിച്ചും വന്ന ഈ ഇതല്ലാതെ ശരിക്കൊന്ന് പഠിച്ചു മനസ്സിലാക്കി ദീൻ ഉൾക്കൊള്ളാൻ ഇപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല എന്നതാണ് സങ്കടം. അതുകൊണ്ട് അത് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഖേദത്തിനിടയാക്കും എന്ന കാര്യം ഓർമ്മിക്കുക. നരകത്തിൽ എത്തിയിട്ട് പിന്നെ ആളുകൾ പറയാണ് ഞങ്ങൾ കേൾക്കുകയും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ കത്തിക്കരി നരകത്തിൽ എത്തുമായിരുന്നല്ലോ. നമുക്ക് കേൾക്കാനും നേരല്ല, ചിന്തിക്കാനും നേരല്ല. ജുമായക്ക് തന്നെ എങ്ങനെ വൈകി വരാൻ കഴിയും അങ്ങനെ വരിക, എന്നിട്ട് എങ്ങനെ പെട്ടെന്ന് പോവുകയും ചെയ്യാം, പിന്നെ അടുത്ത ജുമായച്ച വന്നെങ്കിൽ കിട്ടി, കേട്ടെങ്കിൽ കേട്ട, എന്നെ വൈദ്യു കേട്ട് വൈദ്യു ഉറങ്ങി, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണിത്. തലബുൽ ഇൽമ് നമ്മൾ പഠിക്കണം, നമ്മുടെ കുടുംബം പഠിക്കണം, ഭാര്യയും മക്കൾ എല്ലാവരും പഠിക്കണം, പഠനത്തിലേക്ക് വരണം. ശരിയായ ഉലമാക്കളിൽ നിന്നും, ശരിയായ അഖീദയും മനഹജും പഠിപ്പിക്കുന്ന ഉലമാക്കളിൽ നിന്ന്, ദീനെടുക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ദീൻ പഠിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം.